2022 ഏപ്രിൽ 3 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പാകിസ്ഥാനിലെ ജനാധിപത്യ ദുരന്തം. ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കറ്റ് എ ജയശങ്കർ എഴുതുന്നു, ഇതെഴുതുമ്പോൾ പാകിസ്ഥാനിലെ ഭരണപ്രതിസന്ധി അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പ്രധാനമന്ത്രി ഇമ്രാൻഖാന് 342 അംഗ ദേശീയ അസംബ്ലിയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് 24 അംഗങ്ങൾ കൂറുമാറി. വിമതരെ അയോഗ്യരാക്കാൻ ഇമ്രാൻ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പുറമേ സഖ്യകക്ഷികൾ തള്ളിപ്പറഞ്ഞു. പ്രതിപക്ഷ കക്ഷികളും വിമതരും ഒറ്റക്കെട്ടായി പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു. സൈന്യവും അദ്ദേഹത്തെ കൈവെടിഞ്ഞു. രാജിയല്ലാതെ വഴിയില്ല. 74 വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ പാകിസ്ഥാനിൽ ഒരു പ്രധാനമന്ത്രിയും 5 വർഷം പൂർത്തിയാക്കിയിട്ടില്ല. ഇമ്രാൻഖാനും അതിന് അപവാദമല്ലെന്ന് തെളിഞ്ഞു. ആഗോള സാമ്പത്തിക മാന്ദ്യവും കോവിഡ് 19 സൃഷ്ടിച്ച ദുഷ്കര സാഹചര്യങ്ങളും അദ്ദേഹത്തിന്റെ പതനം ത്വരിതപ്പെടുത്തി. രാജ്യത്ത് പണപ്പെരുപ്പവും വിലക്കയറ്റവും രൂക്ഷമായി. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചതോടെ പാകിസ്ഥാനിൽ തീവ്രവാദ ശല്യം രൂക്ഷമായി. മതനേതാക്കളും സർക്കാരിനെതിരെ തിരിഞ്ഞു. പൊതുജനമധ്യത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ ഇടിഞ്ഞു. അതോടെ പ്രതിപക്ഷ കക്ഷികൾ ഉഷാറായി. സഖ്യകക്ഷികൾക്ക് പ്രധാനമന്ത്രിയോടുണ്ടായിരുന്ന മതിപ്പ് ഇല്ലാതായി. പട്ടാളവും കൈവിട്ടതോടെ പതനം ഉറപ്പായി. 1947 ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ചാണ് സ്വതന്ത്രമായത്. നമ്മുടെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15, അവരുടേത് ഓഗസ്റ്റ് 14. അത്രയുള്ളൂ വ്യത്യാസം. ഇന്ത്യ 2 വർഷത്തിനകം ഭരണഘടന തയ്യാറാക്കുകയും 1950 ജനുവരി 26 സ്വതന്ത്ര പരമാധികാര മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവിടെ ജവഹർലാൽ നെഹ്റുവിനെ പോലെ ക്രാന്തദർശിയായ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന് ഉറച്ച പിന്തുണ നൽകിയ സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ജനത നെഹ്റുവിൽ പരിപൂർണ വിശ്വാസം രേഖപ്പെടുത്തുകയും രാഷ്ട്ര പുനർനിർമ്മാണത്തിന് നിരുപാധിക പിന്തുണ ഉറപ്പു നൽകുകയും ചെയ്തു. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടുരാജാക്കന്മാരെ വരുതിക്ക് കൊണ്ടുവരാനും സംസ്ഥാന പുനർനിർണയം നടത്താനും രാജ്യത്തിനകത്തും പുറത്തുമുള്ള വെല്ലുവിളികളെ ജനാധിപത്യ മാർഗത്തിലൂടെ നേരിടാനും ഇന്ത്യയ്ക്ക് കഴിഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യ വ്യവസ്ഥിതിയും വെല്ലുവിളികളെ അതിജീവിച്ച് 3/4 പിന്നിടുകയാണ്. മറിച്ചായിരുന്നു പാകിസ്ഥാന്റെ അനുഭവം. രാഷ്ട്രപിതാവും ആദ്യ ഗവർണർ ജനറലുമായിരുന്ന മുഹമ്മദ് ലി ജിന്ന സ്വാതന്ത്ര്യം നേടി അധികം വൈകാതെ രോഗാതുരനായി. 1948 സെപ്റ്റംബർ 11 അന്തരിച്ചു. ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലിഖാൻ 1951 ഒക്ടോബർ 16 വെടിയേറ്റു മരിച്ചു. പിന്നീട് ഖ്വാജ നാസിമുദ്ദീനും മുഹമ്മദ് അലി ബോഗ്രയും ചൌധരി മുഹമ്മദ് അലിയും HS സുഹ്രാവർദിയും II ചുന്ദ്രിഗറും പ്രധാനമന്ത്രിമാരായി വന്നെങ്കിലും അവർക്കാർക്കും അധികകാലം തുടരാനായില്ല. 1956 മാർച്ച് 23 പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി ഭരണഘടന നിലവിൽ വന്നു. പക്ഷേ 2 വർഷം പോലും ആയുസുണ്ടായില്ല. 1958 പട്ടാള വിപ്ലവത്തിലൂടെ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അയ്യൂബ് ഖാൻ ഭരണം പിടിച്ചെടുത്തു. 1965 ഇന്ത്യയോട് യുദ്ധം ചെയ്ത് പാകിസ്ഥാൻ വലിയ പരാജയം ഏറ്റുവാങ്ങി. അതേ തുടർന്ന് അയ്യൂബ് ഖാന്റെ പ്രതിച്ഛായ മങ്ങി. പക്ഷാഘാതത്തെ തുടർന്ന് അദ്ദേഹം പരിക്ഷീണിതനുമായി. 1967 ജനറൽ യഹ്യ ഖാൻ ഭരണഭാരം ഏറ്റെടുത്തു. അദ്ദേഹം മുൻഗാമിയേക്കാൾ ക്രൂരനും കഴിവുകെട്ടവനുമായിരുന്നു. കിഴക്കൻ ബംഗാളിന്റെ സാംസ്കാരിക പൈതൃകത്തെ അവമതിക്കാനും ഉറുദു ഭാഷ അടിച്ചേൽപ്പിക്കാനുമുള്ള ശ്രമം വലിയ കലാപമായി. 1971 യുദ്ധത്തോടെ പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടു. കിഴക്കൻ ബംഗാൾ ഒരു സ്വതന്ത്ര രാജ്യമായി മാറി. 1972 ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുകയും സുൽഫിക്കർ അലി ഭൂട്ടോ പുതിയ ഭരണഘടന എഴുതിയുണ്ടാക്കുകയും ചെയ്തു. പക്ഷേ 1977 വീണ്ടും പട്ടാള വിപ്ലവമുണ്ടായി. ജനറൽ സിയാഉൽ ഹഖ് അധികാരം പിടിച്ചെടുത്തു. അയ്യൂബ് ഖാന്റെ കാലത്തുതന്നെ പാകിസ്ഥാൻ അമേരിക്കയുടെ ഉപഗ്രഹ രാഷ്ട്രമായി മാറിയിരുന്നു. സിയായുടെ ഭരണകാലത്ത് അമേരിക്കയോടുള്ള ആശ്രിതത്വം കൂടുതൽ വർദ്ധിച്ചു. മാത്രമല്ല മതമൌലികവാദികളും തീവ്രവാദികളും ഭരണത്തിൽ പിടിമുറുക്കി. മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്വം നാൾക്കുനാൾ അപകടത്തിലായി. കുപ്രസിദ്ധമായ മതനിന്ദ നിയമം അടക്കം നിലവിൽ വന്നു. 1988 ജനറൽ സിയ കൊല്ലപ്പെട്ട ശേഷം പാകിസ്ഥാനിൽ ജനാധിപത്യം പുനഃസ്ഥാപിതമായി. പക്ഷേ സാഹചര്യങ്ങളിൽ വലിയ മാറ്റം വന്നില്ല. ബേനസീർ ഭൂട്ടോയും നവാസ് ഷെറീഫും മാറിമാറി ഭരണം കൈയാളി. 1999 നവാസിന്റെ മന്ത്രിസഭയെ അട്ടിമറിച്ച് ജനറൽ പർവേസ് മുഷാറഫ് അധികാരം പിടിച്ചെടുത്തു. 2008 വരെ സൈനിക ഭരണം നിലനിന്നു. അതിനുശേഷം ആസിഫ് അലി സർദാരിയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും നവാസ് ഷെറീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും മാറിമാറി ഭരിച്ചെങ്കിലും വ്യവസ്ഥിതിയിൽ വലിയ മാറ്റമൊന്നുമുണ്ടായില്ല. രണ്ട് സർക്കാരുകളും വളരെ വേഗം ജനവിരുദ്ധരെന്ന് തെളിയിച്ചു. പാകിസ്ഥാനിൽ ജനാധിപത്യം വലിയൊരു ചോദ്യചിഹ്നമായി. ഏറ്റവും ഒടുവിൽ മുൻ ക്രിക്കറ്റ് താരം ഇമ്രാൻഖാന്റെ തെഹരീക്കെ ഇൻസാഫ് പാർട്ടി അധികാരത്തിൽ വന്നു. തീവ്രവാദികളുടെയും പട്ടാളത്തിന്റെയും പിന്തുണയാണ് ഇമ്രാൻഖാനെ ഇതുവരെ ഭരണത്തിൽ നിലനിർത്തിയത്. ഇരുകൂട്ടരും കൈവിട്ടതോടെ അദ്ദേഹത്തിന്റെ പതനം സുനിശ്ചിതമായി. പാകിസ്ഥാനിലെ ജനാധിപത്യത്തെ പ്രഹസനവും ദുരന്തവുമാക്കി മാറ്റുന്നതിന് പ്രധാനമായും മൂന്ന് ഘടകങ്ങളുണ്ട്. 1 മതം, 2 സൈന്യം, 3 അമേരിക്കൻ സാമ്രാജ്യത്വം. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഇസ്ലാമാണ് ഔദ്യോഗിക മതം. മറ്റ് മതവിശ്വാസികൾ രണ്ടാം തരക്കാരും മൂന്നാം തരക്കാരുമായി മുദ്രയടിക്കപ്പെട്ടിരുന്നു. അവരുടെ പൌരാവകാശങ്ങൾ പരിമിതമാണ്. അതുകൊണ്ടുതന്നെ പാകിസ്ഥാനിലെ ജനാധിപത്യം ദുർബലമാണ്. പാകിസ്ഥാൻ ഭരണഘടന ജനാധിപത്യ ഭരണകൂടത്തിന് വ്യവസ്ഥ ചെയ്യുന്നു. പക്ഷേ ജനാധിപത്യ സംസ്കാരം അവർക്ക് തീർത്തും അന്യമാണ്. വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലെ ന്യൂനപക്ഷ സമുദായക്കാർ വലിയ തോതിൽ വിവേചനത്തിനും പലപ്പോഴും ആക്രമണത്തിനും വിധേയരായി. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും മാത്രമല്ല, മുസ്ലിങ്ങളിൽ തന്നെ ന്യൂനപക്ഷമായ ഷിയാകളും അഹമ്മദീയരും ഇത്തരം അതിക്രമങ്ങൾക്ക് വിധേയരായി. അവരിൽ വലിയൊരു വിഭാഗം രാജ്യം വിട്ടുപോകാൻ നിർബന്ധിതരായി. ശേഷിക്കുന്നവർ മൂന്നാംതരം പൌരന്മാരായി എല്ലാ വിവേചനങ്ങളും ശാരീരികമായ ഉപദ്രവങ്ങളും സഹിച്ച് രാജ്യത്ത് തുടരുന്നു. ലിയാഖത്ത് അലിഖാന്റെ കാലം മുതൽ പാകിസ്ഥാന്റെ നയപരിപാടികൾ രൂപീകരിക്കുന്നതിൽ മതപണ്ഡിതരും സമുദായ നേതാക്കളും വലിയ പങ്കുവഹിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്രവാദ സംഘടനകളാണ് പലപ്പോഴും സർക്കാർ നയം രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത്. മതനിന്ദ നിയമം പാസാക്കിയതും അഹമ്മദീയ വിഭാഗക്കാരെ അനിസ്ലാമിക ന്യൂനപക്ഷത്തിൽപ്പെടുത്തിയതും ഇവരുടെ നിർബന്ധം നിമിത്തമാണ്. ഭരണാധികാരികൾ അധികാരമുറപ്പിക്കുന്നതിന് ഇത്തരം ഛിദ്രശക്തികളെ കൂട്ടുപിടിക്കും. സൈനിക വാഴ്ചക്കാലത്ത് തന്നെ ഇവരുടെ പ്രാബല്യം വർദ്ധിച്ചു. ഇപ്പോഴുമത് നിലനിൽക്കുന്നു. ആസിഫ് അലി സർദാരിയേക്കാളും നവാസ് ഷെറീഫിനേക്കാളും മതമൌലികവാദികളോട് വിധേയത്വം പുലർത്തുന്നയാളാണ് ഇമ്രാൻഖാൻ. അദ്ദേഹം പുറമേക്ക് പരിഷ്കാരിയായി അറിയപ്പെടുന്നയാളാണെങ്കിലും താലിബാൻ അടക്കമുള്ള വിധ്വംസക ശക്തികളോട് വിധേയത്വം പുലർത്തുന്നയാളാണ്. താലിബാൻ ഖാൻ എന്നൊരു അപരനാമധേയം പോലും അദ്ദേഹത്തിനുണ്ട്. സൈന്യത്തിന്റെ നിർണായകമായ സ്വാധീനമാണ് പാകിസ്ഥാനിൽ ജനാധിപത്യത്തെ കോമാളിത്തമാക്കി മാറ്റുന്ന അടുത്ത ഘടകം. 50-കളുടെ മധ്യത്തിൽ ചൌധരി മുഹമ്മദ് അലിയും IAA ചുന്ദ്രിഗറും സർ ഫിറോസ് ഖാൻ നൂണും തങ്ങളുടെ അധികാരം നിലനിർത്താൻ പട്ടാള മേധാവികളെ പ്രീണിപ്പിച്ചു. അടുത്ത ഘട്ടത്തിൽ സൈന്യം അധികാരം പിടിച്ചെടുക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിമാരെ പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ ഭരണഘടന തന്നെ അപ്രസക്തമായി. 8 വർഷം ചർച്ച ചെയ്ത് പാസാക്കിയ പാകിസ്ഥാന്റെ ഭരണഘടനയ്ക്ക് 2 വർഷം പോലും ആയുസ്സുണ്ടായില്ല. ആദ്യം ജനറൽ അയ്യൂബ് ഖാനും തുടർന്ന് യഹ്യ ഖാനും പിന്നീട് സിയാ ഉൾഹക്കും ഏറ്റവും ഒടുവിൽ പർവേസ് മുഷാറഫും പാകിസ്ഥാനിലെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്തു. മുഷറഫ് അധികാരം ഉപേക്ഷിച്ചുപോയ ശേഷവും ജനാധിപത്യ വ്യവസ്ഥ പട്ടാളത്തിന് കപ്പം കൊടുത്താണ് കഴിയുന്നത്. സൈന്യത്തെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു സർക്കാരിനും പാകിസ്ഥാനിൽ നിലനിൽക്കാനാവില്ല. പ്രധാനമന്ത്രിയേക്കാളും പ്രസിഡന്റിനേക്കാളും ശക്തനാണ് കരസേനാ മേധാവി. സൈനിക പിന്തുണ ഉള്ളിടത്തോളം കാലം പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും തുടരാം. പിന്തുണ നഷ്ടപ്പെട്ടാലുടൻ സ്ഥാനമൊഴിയുന്നതാണ് ബുദ്ധി. മതമൌലികവാദികളും സൈന്യവും ആളിക്കത്തിക്കുന്ന ഇന്ത്യാ വിരോധമാണ് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിന്റെ ആധാരശില. ഇന്ത്യ ഉടനെ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന ഭയം അവിടെ നിലനിൽക്കുന്നു. പോരാത്തതിന് വൈകാരിക വിഷയമായി കാശ്മീർ പ്രശ്നവും ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനെ രക്ഷിക്കാനും കാശ്മീർ വീണ്ടെടുക്കാനും പ്രതിജ്ഞാബദ്ധമായ നിരവധി തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാൻ ശക്തമായ സൈന്യത്തെ നിലനിർത്തുന്നതും അമേരിക്കയിൽ നിന്ന് യുദ്ധായുധങ്ങൾ വാങ്ങുന്നതും പ്രതിരോധത്തിന് ബഡ്ജറ്റിൽ വലിയൊരു തുക മാറ്റിവെക്കുന്നതും ആണവായുധം ഉണ്ടാക്കുന്നതുമൊക്കെ ഇന്ത്യയെ പ്രതിരോധിക്കാനാണ്. പൊതുസമൂഹത്തിൽ ഇന്ത്യാവിരുദ്ധ വികാരം നിലനിൽക്കുന്നിടത്തോളം കാലം രാഷ്ട്രീയത്തിൽ സൈന്യത്തിന്റെ പ്രാധാന്യം കുറയുകയില്ല. ബാരക്കിലേക്ക് മടങ്ങാൻ സൈനിക മേധാവികൾ ഒരുക്കവുമല്ല. ജനറൽ അയ്യൂബ് ഖാന്റെ കാലം മുതൽക്കെങ്കിലും അമേരിക്കയുടെ സഖ്യരാഷ്ട്രമാണ് പാകിസ്ഥാൻ. നാറ്റോ മാതൃകയിലുള്ള സൈനിക ഉടമ്പടിയിലും പാകിസ്ഥാൻ കക്ഷിയാണ്. പാകിസ്ഥാനിൽ അമേരിക്ക സൈനിക താവളങ്ങൾ നിർമ്മിച്ചു. അവർക്ക് വലിയ തോതിൽ യുദ്ധവിമാനങ്ങളും ടാങ്കുകളും സമ്മാനിക്കുകയും ചെയ്തു. എന്നാൽ 1965 1971ലെയോ യുദ്ധകാലത്ത് അമേരിക്കയിൽ നിന്ന് പ്രത്യേകിച്ച് ഒരാനുകൂല്യവും പാകിസ്ഥാന് കിട്ടിയതുമില്ല. പാകിസ്ഥാന്റെ വിദേശനയം പൂർണമായും അമേരിക്കയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 1980കളുടെ തുടക്കത്തിൽ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ ഇടപെട്ടതോടെ പാകിസ്ഥാനിലെ അമേരിക്കൻ ശക്തി വർദ്ധിച്ചു. താലിബാനെ വളർത്തിയെടുത്തത് അമേരിക്കയുടെ പിന്തുണയോടെ പാക് സൈന്യമായിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിലെ ഭൂരിപക്ഷത്തേക്കാൾ പ്രധാനമാണ് അമേരിക്കയുടെ പിന്തുണ. വാഷിംഗ്ടണിന്റെ നല്ല പുസ്തകത്തിൽ നിന്ന് പോയാൽ പിന്നെ അധികാരത്തിൽ തുടരാൻ കഴിയില്ല. ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. സുൽഫിക്കർ അലി ഭൂട്ടോയുടെയും സിയ ഉൾ ഹക്കിന്റെയും അകാലമരണങ്ങൾ അമേരിക്കൻ ചാരസംഘടനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രാജ്യത്ത് പ്രകൃതി ദുരന്തമോ വിലക്കയറ്റമോ ഉണ്ടാകുന്നതുമൂലം ഭരണാധികാരികളുടെ ജനപ്രീതി നഷ്ടപ്പെടുമ്പോൾ അമേരിക്കൻ ഗവൺമെന്റും അവരെ കൈവിടും. പകരം പുതിയൊരു പാവയെ കണ്ടെത്തും. കുറെ കഴിയുമ്പോൾ അയാളെയും കൈവിടും. അങ്ങനെ അവരുടെ സൈനികവും സാമ്പത്തികവുമായ താൽപര്യങ്ങൾ കാത്തുസൂക്ഷിക്കും. പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിമാർ വരികയും പോവുകയും ചെയ്യും. പക്ഷേ സൈന്യത്തിന്റെയും മതതീവ്രവാദികളുടെയും അമേരിക്കയുടെയും താൽപര്യങ്ങൾ മാത്രം മാറ്റം കൂടാതെ തുടരും.